Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഒരു ആശ്രമവും ഇല്ല, ബ്രഹ്മചര്യമില്ല, ഗർഹസ്ഥയില്ല, സന്യാസമില്ല. എന്തുകൊണ്ടില്ല? കാരണം ആ പറയുന്ന ഈ ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്മൃതികളിലാണ്. ആ സ്മൃതികളിൽ പറയുന്ന നിയമങ്ങളനുസരിച്ച് ഇന്ന് ആർക്കും ഈ ആശ്രമങ്ങൾ പാലിക്കാൻ സാധ്യമുണ്ട്, സന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാലന്മാർക്ക് അപ്പൊ പിന്നെ പരിവ്രജനവുമില്ല, അത് സാധ്യമല്ല. അപ്പൊ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഇതിനെ എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഭാഷകാരൻ പറഞ്ഞ രീതിയിലല്ല അതിന് സാധ്യമല്ല. ഈ സന്യാസ ഭേദത്തെ കുറിച്ച് പോലും ഭാഷകാരൻ പറയുന്നില്ല. അത് വ്യാഖ്യാനത്തിൽ പറയുന്നതാണ്, കുടീജകാദി ഭാവം എന്നെല്ലാം പറയുന്നത് വ്യാഖ്യാതാക്കളാണ്. ഭക്ഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം സന്യാസം ഒന്നേ ഉള്ളൂ, പരമഹംസ പരിവ്രജനം. അത് മാത്രമേ സന്യാസമായി, അത് അസംഭവമാണ്. ആ വർണ്ണാശ്രമ രീതിയിലൂടെയുള്ള കാര്യം ആ ഒരു കാലത്തെ മാത്രം കണ്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്, എല്ലാ കാലത്തെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാജാസത്യമായ തത്വത്തെ ഗ്രഹിക്കുന്നത് കാലദേശങ്ങൾക്കനുസൃതമായി. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അതിനെ പിന്തുടർന്നിട്ടല്ല, കാലദേശങ്ങൾക്കനുസരിച്ചാണ് ഗ്രഹിക്കേണ്ടത്. ഈ പറയുന്ന നിയമങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത കാലങ്ങളിൽ ആ കാലദേശങ്ങൾക്ക് യോജിച്ച ധർമ്മങ്ങൾക്കനുസരിച്ച് ഇതിനെ സ്വീകരിക്കാന്ന് പറയുന്നു. അതാണ് ഇന്ന് നമ്മളിതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പ്രാജാപത്യം ചെയ്യുന്നു, ഈ പ്രാജാപത്യമായ ഇത് സമ്പ്രദായം അനുസരദ്ധി അതുകൂടെ പറയുന്നു. ഇന്ന് ആ ഒരു കാര്യം മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഭഗവാൻ പറഞ്ഞതുപോലെ ഞാനിത് ഉപദേശിച്ചു, വിവസ്വാൻ മനവേ മനുവിനുപദേശിച്ചു. അങ്ങനെ ഇന്ന് തലമുറകളിലൂടെ പകർന്നു വരുന്നത് ആ വിദ്യയാണ്, എല്ലാ ധർമ്മങ്ങളല്ല, ആശ്രമങ്ങളല്ല, വർണ്ണങ്ങളല്ല, അതൊന്നും ഇല്ല. ഇന്ന് അതിനെയൊക്കെ സംബന്ധിച്ച് കേവല അഭിമാനമേ ഉള്ളൂ. ഒരാൾ അഭിമാനിക്കുന്നു, ഞാൻ ബ്രഹ്മചാരിയാണ്, വേറെ പറയുന്നത് ഞാൻ ഗൃഹസ്ഥനാണ്, വേറെ ആൾ പറയുന്നത് ഞാൻ സന്യാസിയാണ്. ഇതൊന്നും കേവല അഭിമാനം, തത്വത്തിലൊന്നുമില്ല. മറിച്ച് എന്തുണ്ട്? പ്രജാപതിയും തെയ്മം, ഈ പറയുന്ന വിദ്യ പ്രജാപതിയിൽ നിന്നും പരമ്പരയായി പറഞ്ഞിട്ട് ഈ വിദ്യ അതിൽ നിന്ന് നിലനിൽക്കുന്നു. ആ വിദ്യയെ സ്വീകരിക്കാം കാലദേശ ഉചിതമായി. കാലദേശ ഉചിതമായിട്ടുള്ള കർമ്മങ്ങളെ ധർമ്മമായി സ്വീകരിക്കുക, അത്രയും. ഇവം സമ്പ്രദായം അനുസരദ്ധി, ഈ സമ്പ്രദായത്തെ അനുസരിച്ച്. കാരണം വിദ്യയ്ക്ക് ക്ഷാമം വന്നിട്ടില്ല, അതിന്നും പ്രചരിക്കുന്നുണ്ട്. അതാണ് ഉപനിബദ്ധം പ്രകടന ചതുഷ്ഠയെന്ന്. ഇവിടെ പ്രാധാന്യം വിദ്യയ്ക്കാണ്. ഭക്ഷ്യകാരൻ പറയുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം പറയുമെങ്കിലും ശ്രുതിയിൽ വിദ്യയ്ക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അത് ഓരോരോ കാലത്തും ആചാര്യന്മാർ ഓരോ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ശങ്കരാചാര്യ കാലത്തിൽ ശങ്കരാചാര്യൻ വർണ്ണത്തിനും ആശ്രമങ്ങൾക്കും ധർമ്മങ്ങൾക്കും എല്ലാം പ്രാധാന്യം കൊടുക്കും. തത്വം വേറെയാണെങ്കിൽ ശ്രുതി എന്ന് പറയുന്ന സർവകാലത്തേക്കുള്ളതാണ്. അത് സർവ സമ്പ്രദായങ്ങൾക്കും വേണ്ടിയുള്ളതാണ്, സർവ തത്വങ്ങളെയും വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ശ്രുതിയുടെ ആശയം അതൊന്നും നിലനിൽക്കും. ആചാര്യന്മാര് നിയമിക്കുന്ന കാര്യങ്ങൾ സാർവകാലികമാണ്, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, അതെല്ലാം മാറിപ്പോകും. മനു പറഞ്ഞതും രാജ്യവൃത്യം പറഞ്ഞതും എല്ലാം മാറിയില്ല. അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും നിൽക്കത്തില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളെല്ലാം സനാതനധർമ്മത്തെ അങ്ങനെ പരിപാലിക്കുന്നവരാണ്, പറയുന്നത് വൃഥാഭിമാനമാണ്. എന്താണ് ഈ ധർമ്മം എന്നുള്ളത് പോലും അറിയത്തില്ല. അതിന്റെ പേരിൽ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് അതിൽ അഭിമാനിക്കുകയാണ്. കാലം മാറി, അതൊന്നും അതെല്ലാം കാലഹരണപ്പെട്ടുപോയി. അത്തരം ധർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ സന്യാസ ധർമ്മത്തെ കുറിച്ച് പറയുന്ന സ്മൃതികളെല്ലാം ഒന്ന് നോക്കുക. എന്നിട്ടതിന് ഏതെങ്കിലും ഒരു സന്യാസ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ഏതെങ്കിലും ഒരു സന്യാസിയെ കാണിച്ചു തരാമെങ്കിൽ ഞാൻ ഈ പണി ഇപ്പം ഇല്ലാത്തത് ഒരാളെയും കിട്ടത്തില്ല. അസാധ്യമാണ്, അസംഭവമാണ്. എന്നാലും എല്ലാവർക്കും അഭിമാനമുണ്ട്, ഞാൻ ഇങ്ങനെ സ്വാമിയാണ്. ഇതെല്ലാം കഥ അറിയാതെ ആട്ടം കളിയാണ്. ആ തത്വത്തെ സ്വീകരിക്കാമെന്നുള്ള അല്ലാതെ ആ ധർമ്മത്തെ സ്വീകരിക്കാൻ സാധ്യമേ അല്ല. കാലം മാറിയിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രകടന ചതുഷ്ടയേന, ഈ നാല് പ്രകടനങ്ങളിലൂടെ ഇവിടെ എന്താണ് ഉപനിബദ്ധം ആയിരിക്കുന്ന ആ തത്വത്തെയാണ് ശ്രുതി. പക്ഷെ തത്വത്തെ എപ്പോ പറയുമ്പോഴും ഭാഷകാരൻ നമ്മുടെ വർണ്ണ ആശ്രമം നമ്മളെ കൂടെ അതിലൂടെ കൂട്ടിച്ചേർത്തു. ആ കാലത്തിന്റെ ഒരു രീതി, എല്ലാ കാലത്തും അങ്ങനെ പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധം. ഇവിടെ പ്രകടന ചതുഷ്ടയെന്ന് പറയും. നാല് പ്രകടനങ്ങളിലൂടെ എന്തെന്തോന്ന് പറഞ്ഞു. കാരണം ഇതിലൊരു കണക്കൊന്നല്ലോ, 32 വീണ്ടും ഒരു 32 വീണ്ടും ഒരു 32 ഒക്കെ 3 പിന്നെ ഒരു 501. ഇതാണ് പ്രകടന ചതുഷ്ട എന്ന് പറയുന്നത്. ഒന്ന് അക്ഷിപുരുഷനെ കുറിച്ച് പറഞ്ഞു. അത് സാമാന്യമായി മനസ്സിലാക്കാൻ എളുപ്പമാണ്. കണ്ണിലൂടെ കാണുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നു, അതിന്റെ ഗ്രഹീതാവായിരിക്കുന്നവൻ അതാണ് ആത്മാവ് എന്ന് ബോധിപ്പിക്കുന്നു. വളരെ പ്രകടമായി സ്ഥൂലമായി ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഉപായം ഒന്ന്. രണ്ടാമത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞു, സ്വയം ചോദിച്ചു സ്വപ്നത്തിൽ. കുറച്ചുകൂടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂന്നാമത് പറഞ്ഞു സുഷുപ്തി എന്ന്, ചിന്തിച്ചാലും പിടികിട്ടാത്ത കാര്യമാണ്. എന്തുകൊണ്ട്? നിർവിശേഷമാണ് അവാഗ്ഗോചരം, വാക്കിനും അവാഗ് മനോഗോചരം, മനസ്സിനും വിഷയമില്ലാത്തതാണ്. ഈ തരത്തിൽ അതിനെ ബോധിപ്പിച്ചു, അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിച്ചു. ഈ മൂന്ന് തരത്തിൽ ബോധിപ്പിച്ചിട്ടും ഇന്ദ്രനെ പിടിയിട്ടില്ല. ഇന്ദ്രൻ പറഞ്ഞു, എന്താ അതും അവിടെയും ഒന്നും അറിയുന്നില്ല, അവിടെയും എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ. അതിനിവിടെ ദൃഷ്ടാന്തമായിട്ടാണ് ബോധിപ്പിക്കുന്നത്. ജാഗ്രതത്തിലായാലും പരമാർത്ഥമാണ്, സ്വപ്നത്തിലായാലും പരമാർത്ഥമാണ്, സുഷുപ്തിയിലായാലും പരമാർത്ഥമാണ് തത്വം. അത് പരമാർത്ഥ രൂപത്തിൽ മൂന്ന് അവസ്ഥയിലും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിന് മൂന്ന് തരത്തിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് പ്രത്യക്ഷ രൂപത്തിൽ, സമ്യജ് രൂപത്തിൽ, ജാഗ്രതത്തിൽ, സ്വയം പ്രകാശം രീതിയിൽ, സ്വപ്നത്തിൽ നിർവിശേഷമായി സുഷുപ്തിയിൽ. പക്ഷെ എന്നിട്ടും ബോധിക്കുന്നില്ല. അപ്പം പറഞ്ഞു, ഇനി ഒരു 5 കൂടി നനഞ്ഞു ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിന്? ഈ മൂന്ന് അവസ്ഥകളിൽ നിന്നും ഇതിനെ തീർച്ചെടുത്ത്, ഈ മൂന്നവസ്ഥകളിലും എന്താ ഇതിനെ ബോധിക്കുന്നതിന് തടസ്സമായിരിക്കും. ജാഗ്രതത്തിൽ ഇത് പറയുന്നത് ഇത് ചാക്ഷുസദൃശനാണ്, ഇന്ദ്രിയങ്ങളിലൂടെ ഇതെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രഹണം തന്നെ ഇതിനെ ബോധിക്കുന്നതിന് തടസ്സമായിരിക്കുന്നു. ഈ ജാഗ്രത തന്നെ തടസ്സം, ഈ ജാഗ്രത തന്നെ ബോധിക്കുന്നതിന് ഈ ദൃശ്യങ്ങളും ഈ അനുഭവങ്ങളും മനസ്സും ബുദ്ധിയും കരണങ്ങളും എല്ലാം അതിന് തടസ്സമായിരിക്കുന്നു. അപ്പൊ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി ഇവിടെ അതിനെ വേർതിരിച്ചെടുത്താൽ അത് നാലാമത്തതായി, അതാണ് തിരിയൻ. ഇനി രണ്ടാമത് സ്വപ്നത്തിലേക്ക് പോയാൽ അവിടെ എന്താണ്? ഈ കർണങ്ങളുടെ ഒന്നും ഒരു ശല്യമില്ലാതെ നിരാശനയനായി സ്വയം പ്രകാശിക്കുന്നവനായി അതിനെ ബോധിച്ചു കഴിഞ്ഞാൽ അതും തിരിയനായി. ഇനി സുഷുപ്തിയിലാണെങ്കിൽ അവനൊരു വിശേഷനായിരിക്കുന്നു, അജ്ഞനായിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഭാഷകാരം പറയും അവ്യാകൃതനായിരിക്കുന്നു. അവിടെ അവനൊന്നും വേർതിരിച്ചറിഞ്ഞു നിർവിശേഷനായി അത് തിരിയനായി. അതാണ് നാലാമത്തെ പ്രകടനത്തിൽ, അതാണ് അഞ്ചു വർഷത്തെ സമയം കൊടുത്തത്. ഈ മൂന്നിൽ നിന്നും അതിന്റെ ശുദ്ധരൂപത്തെ വേർതിരിച്ചറിഞ്ഞു, ജാഗ്രതത്തിന് സ്വപ്നത്തിന് സുഷുപ്തിയിൽ നിന്നും. ജാഗ്രതത്തിന് സുഷുപ്തികളെന്നുള്ള തടസ്സങ്ങളെ മാറ്റി, തടസ്സങ്ങളെല്ലാം മനസ്സിലാണ്. ജാഗ്രത എന്ന് പറയുന്ന അത് വാസ്തവത്തിൽ അത് തുര്യനാണ്, പക്ഷെ അവിടെ ജാഗ്രത എന്ന് പറയുന്ന ഒരു ഉപാധി കൂടി വരുന്നു. ആ തുര്യനെ ഗ്രഹിക്കുന്നതിന് അവിടെ എന്താണോ തടസ്സമായിരിക്കുന്നത് അതാണ് ഉപാധി. സ്വപ്നമെന്ന് പറയുന്നത് സ്വയം ജ്യോതിസായ തുര്യനാണ്, പക്ഷെ അവിടെ തുര്യനായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ അതിന് തടസ്സമായി നിൽക്കുന്നു ആ ഭാവനകൾ, അതാണ് അവിടുത്തെ ഉപാധി. സുഷുപ്തിയിൽ അത് കേവലനായി നിർവിശേഷനായി ഏകനായിരിക്കുന്നു, പക്ഷെ എന്നാലും അവിടെയും അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ആ ഗ്രഹണത്തിന് എന്തൊക്കെ തടസ്സമാണോ അതാണ് അവിടുത്തെ ഉപാധി. ഇതെല്ലാം വിട്ടുകഴിഞ്ഞാൽ ജാഗ്രതത്തിന് സുഷുപ്തികളിലെ ആ തുര്യൻ ഏകനായിരിക്കുന്നു, അവൻ അവസ്ഥാന്തരമില്ല. അതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി നാലാമത്തെ പ്രകടനം, അതിനുവേണ്ടിയാണ് കുറച്ച് സമയം കൂടി കൊടുത്തത്. മൂന്നിലും വിശദമാക്കിയതിന് ശേഷം അങ്ങനെ ഈ നാല് പ്രകടനങ്ങളിലൂടെ ശ്രുതി എന്തിനാണോ പ്രകാശിപ്പിച്ചിരിക്കുന്നത്, ഇത് കേവലം പാമരന്മാർക്ക് സാധ്യമല്ല, വിദ്വാൻമാർക്ക് സാധ്യമല്ല, ആത്യന്തികമായി യേശനകളെയെല്ലാം ത്യജിച്ചവന് ഈ തത്വത്തിൽ തന്നെ തത്വത്തിൽ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നവന് അവൻ എന്താണ് പരമത്യാഗിയാണ്, പരമഹംസ പരിപുരാജകനാണ്. അങ്ങനെയുള്ള സർവയേശനകളെയും തിരിച്ച് അവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇത് ആരെങ്കിലും ശ്രോത്രിയനായിരുന്നിട്ടും അല്ല ഇനി വേദാന്ത വിചാരം ചെയ്തിട്ടും ഒരാൾക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഈ പറയുന്ന യോഗ്യതകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. തഥാ നിശാസതി അദ്യാപി. അപ്പൊ പ്രജാപതി ഉപദേശിച്ച ഈ കാര്യം, അപ്പൊ അതിന്റെ തത്വത്തെ മാത്രം ഗ്രഹിച്ചാണ് പ്രജാപതി പ്രത്യേകിച്ച് അവിടെ വർണ്ണത്തെ കുറിച്ചോ ആശ്രമത്തെ കുറിച്ചോ ഒന്നും പറയുന്നില്ല, തത്വത്തെ മാത്രമേ പറയുന്നുള്ളൂ. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യതയെ കുറിച്ച് പറയും. യോഗ്യതയും രേഷണത്യാഗം ആവശ്യം, ത്യാഗം അവിടെ കൂടുതലും കൂടിയ തീരും. അത് ആ ത്യാഗം എങ്ങനെയായിരിക്കണം, ആ ത്യാഗത്തിന്റെ സ്വഭാവമായിരിക്കണം, ആ ത്യാഗം എന്ത് ധർമ്മമാണ്, അതൊക്കെ കാലദേശങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കണം. പരിവ്രജനമാണോ അതേ പരിവ്രജനമല്ലയോ, ഇത്തരം കാര്യങ്ങളെല്ലാം കാലം കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഭാഷകാരൻ പറയുന്നത് സ്വീകരിക്കണമെന്നല്ല, സ്വീകരിക്കാൻ സാധ്യമാണ്, തത്വത്തെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ആണ് കാല ദേശോപചിതം, കർമ്മമാണ് ധർമ്മം എന്ന് പറയുന്നത്. തഥാ അനുശാസതി അധ്യാപി എന്നാണ് പറയുന്നത്. അത് ഭാഷകാരൻ പറഞ്ഞത് അദ്ധ്യാപി എന്ന് പറയുമ്പോ ഇന്നും ഇന്നും പറഞ്ഞാൽ എന്ത് ഭാഷകാരന്റെ കാലമല്ല, കാലം പോയി ഈ കാലത്ത്. അതും കഴിഞ്ഞ് സഹസ്ര വർഷം കഴിഞ്ഞു ഈ കാലഘട്ടത്തിനും അനുശാസതി ആ ഉപദേശം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. പ്രജാപതിയുടെ ഉപദേശം ആ തത്വത്തെ സ്വീകരിക്കുക. ഏകനാമ്യ അതാര് സ്വീകരിക്കും? അന്വേഷണ ത്യാഗത്തോടുകൂടി ഇവിടെ ത്യാഗം എന്നെല്ലാം പറയുന്നത് മുഖ്യമായി മാനസികമായ വികാസമാണ്. മുഖ്യമായ ആന്തരികമായ വികാസമാണ്. വേഷം കിട്ടുന്നുണ്ട്, ത്യാഗത്തിന്റെ സൗകര്യങ്ങൾ കൂടുന്നുണ്ട്, ചുറ്റുപാടുകളെല്ലാം മാറിയിട്ടുണ്ട്. ആന്തരികമായി അത് സാധിക്കും എങ്കിൽ ഒരാൾക്ക് അത് സാധിച്ചു എന്ന് പറയാം. ബാഹ്യമായി സാധിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇനി ബാഹ്യമായി ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും അതിന് സഹായിക്കുമെങ്കിൽ അത് നല്ലത് നല്ലതല്ലെന്ന് പറയുന്നു. പക്ഷെ ചുറ്റുപാടുകൾ അതിന് വളരെ അനുകൂലമല്ല. സ്മൃതി നിർദ്ദേശിച്ച രീതിയിൽ, ശാസ്ത്രം നിർദ്ദേശിച്ച രീതിയിൽ അതൊക്കെ പിന്തുടരാൻ കാരണം ഇന്ന് അനുവദിക്കുന്നില്ല ആരെയും. പക്ഷെ തത്വത്തെ ആർക്കും ഇപ്പോൾ സ്വീകരിക്കും, അത് കാലാതീതമാണ്. അതുകൊണ്ട് പറയുന്നു അദ്ധ്യാപി ഇന്നും ആ വിദ്യ സമ്പ്രദായം അനുസരദ്ധി ആ സമ്പ്രദായത്തെ പിന്തുടരുന്നവരിൽ ആ വിദ്യ ഉണ്ട്, ആ വിദ്യ പ്രകാശിക്കുന്നു. തത്ര ശരീരസ്യ സമ്പ്രസാദസ്യ അവിദ്യ ശരീരേണ അവിശേഷതാം സശരീരതാമേവ പ്രാപ്തസ്യ സമ്പ്രാപ്തസ്യ ശരീര സമുദായ സേന രൂപേണ യഥ അഭിനിഷ്പത്തി തഥാ വക്തവ്യേദി ദൃഷ്ടാന്ത ഉച്യതി. ഇവിടെ ഇത് ചർച്ച ചെയ്ത് വരുന്നത് അശരീരം ഭാവസന്തം പ്രിയ പ്രിയേന സ്പൃശ്യതഃ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്താണ് അശരീരസ്ഥിതി എന്ന് പറയുന്നത്? അശരീരം എന്ന് പറഞ്ഞാൽ മനുഷ്യന് എന്താ ശരീരം ഇല്ലാതെ വരിക, ജനിക്കാതിരിക്കുകയാണോ, അതോ മരിച്ച് മരിക്കുകയാണോ, ശരീരം നഷ്ടപ്പെടുകയാണോ, ഇത്തരം സംശയങ്ങളെല്ലാം. അപ്പോ തത്വബോധത്തിൽ എന്താണ് അശരീരം? തത്ര അശരീരസ്യ സമ്പ്രസാദസ്യ അശരീരം അശരീരാവസ്ഥ. അശരീരൻ എന്ന് പറയുന്നത് ആ സമ്പ്രസാദൻ തന്നെ. വേറെ ഒരിടത്തും ആ അശരീരത്തെ വ്യക്തമാക്കാൻ കഴിയത്തില്ല. ഇനിയും പറയും ഭാഷത്തിൽ പറയും. ആ സമ്പ്രസാദനം എന്ന് പറയുന്നത് സുഷുപ്തനെ കുറിച്ചാണ്. ആ സുഷുപ്തൻ അശരീരനാണ്. പരമാർത്ഥത്തിലുള്ള ആ ശരീരത്വം അവിടെയുണ്ട്. അവിടെ കേവല ആത്മാവ്, അവിടെ എവിടെ ശരീരം? ഇപ്പൊ തൻ ശരീരനായിരുന്നു കൊണ്ട് ആ ശരീരത്തെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് ആ ശരീരനാകാൻ പറ്റത്തില്ല. ആകണമെങ്കിൽ സമ്പ്രസാദനാകണം. എങ്ങനെ? അവിദ്യയാ ശരീരേണ അവിശേഷതാം സശരീരതാം ഏവ സമ്പ്രാപ്തത്തെ. ഇപ്പോ ഈ ജാഗ്രത്തിൽ ഉണർന്നിരുന്നു കൊണ്ട് ആ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാ പറയുന്നത്? അവിദ്യയ അവിദ്യ കൊണ്ട് ശരീരേണ അവിശേഷതാം ശരീരവുമായിട്ടുള്ള അവിശേഷത താതാത്മ്യത്തെ പ്രാപിച്ചുകൊണ്ടാണ് ബോധം ഈ ജഡത്തിനോടങ്ങ് ചേർന്നിരിക്കുക. ബോധം ഈ ജഡമയമായിരിക്കുക. അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ആ ശരീരത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ശരീരവിനാശാവസ്ഥ സമ്പ്രസാദനെ കുറിച്ച് പറയുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടേ പറയാനും കഴിയുന്നു, അല്ലെങ്കിൽ പറച്ചിട്ടുണ്ട്. ശരീരമില്ലെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ശരീരവുമായിട്ട് ഈ തദാത്മ്യനെ പ്രാപിച്ചിട്ട് പറയുന്നു സമ്പ്രസാദനെ കുറിച്ച്. അതെങ്ങനെയാ പറയുന്നത്? ഈ ശരീരം വിട്ടിട്ട് ഈ ശരീരമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ട് പൂർണ്ണമായും വിട്ടിട്ട് കേവലമായി അവിശേഷമായ ആ സമ്പ്രസ്താവസ്ഥയെ സുഷുപ്താവസ്ഥയെ എങ്ങനെയാണ് ഒരു പ്രാപിക്കുന്നത്, അതുപോലെ അതിനൊരു ദൃഷ്ടാന്തമാക്കിയിട്ട് പറയുന്നു. അതുപോലെ വിവേകം കൊണ്ട് ഈ ശരീരത്തോടുള്ള താതാത്മ്യത്തെ വിട്ടിട്ട് അതിന് എന്തൊക്കെയാണോ തടസ്സമായിരിക്കുന്നത് അതിനെല്ലാം ത്യജിച്ചിട്ട് അകത്തോന്നുന്നു. അതിന് തടസ്സമായിരിക്കുന്നത് പുത്രനാണ്, ഇത്തമാണ്, അതിന് ലോകമാണ്, കർമ്മഫലങ്ങളാണ്, അതിനെല്ലാം ത്യജിക്കുന്നു. ബാഹ്യമായി ത്യജിക്കേണ്ടതിന് ബാഹ്യമായി ത്യജിക്കുന്നു, മനസ്സുകൊണ്ട് ത്യജിക്കേണ്ടതിന് മനസ്സുകൊണ്ട് ത്യജിക്കുന്നു. അങ്ങനെയുള്ള ത്യാഗത്തിലൂടെ ആണ് പരമഹംസ പരപ്രചനം എന്ന് പറയുന്നത്. ഏതിനെ മനസ്സുകൊണ്ട് ത്യജിക്കണം, ഏതിനെ ബാഹ്യമായി ത്യജിക്കണം, ഇതൊക്കെ കാലം കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്, കാലദേശങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കുന്നു. അങ്ങനെ സർവത്തെയും ത്യജിച്ചിട്ട് ശരീര സമുദ്ധായ ഈ ശരീരത്തിലുള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ശരീരത്തിലുള്ള അഭിമാനത്തെ ഉപേക്ഷിച്ചിട്ട് സേനരൂപേണ യഥ അഭിനിഷ്പത്തി, എങ്ങനെയാണോ അവൻ ബ്രഹ്മനിഷ്ഠനാകുന്നത്, സ്വരൂപസ്ഥിതനാകുന്നത്, നമ്മ പറഞ്ഞില്ലേ അനന്യശരണനാകുന്നത്, വേദാന്ത വിജ്ഞാനപരനാകുന്നത്, തഥാപുത്രി ദൃഷ്ടാന്തം. അതിനൊരു ദൃഷ്ടാന്തം വീണ്ടും പറയും. അതെങ്ങനെ, ഏതുപോലെ ദൃഷ്ടാന്തം ഇച്ചിരി അടുത്ത് പറയുന്ന ദൃഷ്ടാന്തത്തിൽ പറയുന്നത്, ഈ ജീവൻ എന്തോ സാധാരണ പറയുന്ന അങ്ങനെയാണ്, ഒരു ജീവൻ എന്തോ പൂർവ പുണ്യം കൊണ്ട്, എല്ലാ പൂർവ പുണ്യത്തിന്റെ പരിഭാഗം കൊണ്ട് അവനിൽ ജിജ്ഞാസ ഉണ്ടാകുന്നു, അവൻ ത്യാഗത്തെ സ്വീകരിക്കുന്നു, പരമഹംസ പരിപ്രാജനം പരിഭ്രജനം അതാണ് ത്യാഗം, ഈ തത്വത്തെ അറിയുന്നു, ശരീരാഭിമാനത്തെ വിടിയുന്നു, അതെല്ലാം അവർ ജീവനിൽ സംഭവിക്കുന്നു, അത് ഈ പ്രകൃതിയിൽ മുഴുവൻ സംഭവിക്കുന്നു എന്നാണ്. അഛേദനം ജഡം എന്ന് കരുതുന്ന ഈ പ്രകൃതിയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ഈ ത്യാഗം ശരീരത്തെ വിട്ടിട്ട് പരമാർത്ഥ ശരീരത്തെ സ്വീകരിക്കും, സ്വന്തമെന്ന് കരുതുന്ന ശരീരത്തെ വിട്ടിട്ട് പരമാർത്ഥ ഭാവത്തെ പ്രാപിക്കും. ഇത് പ്രകൃതിയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നൊരു കാവ്യ ഭാഷ, ആലങ്കാരിക ഭാഷ, ഋഷിമാര് കവികളുമായിരുന്നു ആണ് അടുത്ത് പറയുന്നത്. അടുത്ത മന്ത്രം അതിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പൊ സാഹിത്യത്തിലാണ് പറയുന്നത്, അശീലോ വായു അഭ്രം വിദ്യുത് തന ഇത്തുനു അശരീരാണി ഏതാനി സത്യഥാ ഏതാനി അമുഷ്മത് ആകാശാൻ സമുദ്ധായ പരം ജ്യോതിരുപസമ്പദ്യ സേന രൂപേണ അഭിനിഷ്പദ്യന്തേ സമ്പ്രസാദോ അസ്മാം ശരീര സമുദ്ധായ പരം ജ്യോതിരുപസമ്പദ്യ തേന രൂപേണ അഭിനിഷ്പദ്യതേ ഉത്തമപുരുഷഃ സ്വതത്ര പരീതി ലക്ഷൻ ക്രീഡൻ രമമാണഃ ശ്രീധ്രുവ യാനീർവാ ഉപജനം സ്മരൻ ഇതം ശരീരം യഥാ പ്രയോഗ്യ ആചരണയുക്ത ഏവമേവ അയം അസ്മിൻ ശരീരേ പ്രാണോയുക്ത അശരീരോ വായുർ വിദ്യമാനം ശിരപ്രാണ്യാദിമത് ശരീരം അസീത്യ ശരീരം.